The editorial. രണ്ടായിരത്തി 24 മാർച്ച് 23 ശനി 1199 മീനം 10 ദീപികയുടെ എഡിറ്റോറിയൽ. പ്രതിപക്ഷ ബഹുമാനം ജനാധിപത്യ ബഹുമാനമാണ്. ഓങ് സാൻ സ്യൂചി 1991 എഴുതിയ ബർമയിൽ നിന്നുള്ള കത്തുകൾ എന്ന പുസ്തകത്തിൽ ഭരിക്കുന്നവരെയും പ്രതിപക്ഷത്തെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ അപകടകാരികളായി കാണുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോഴാണ്. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറയെ ആക്രമിക്കലാണ്. അഴിമതി വിരുദ്ധതയെന്നും സത്യസന്ധതയെന്നുമൊക്കെയാണ് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന അടിയന്തരാവസ്ഥ സമാനമായ പല കാര്യങ്ങളും സൂചിയുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിക്കും അണികൾക്കും മാത്രം മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുന്ന കാര്യങ്ങളല്ല ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്. കേജ്രിവാളിന്റെ അറസ്റ്റ്, തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷങ്ങളിൽ ഒന്ന് മാത്രമാണ്. കേജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ BJP നേതാക്കളും BJPയിൽ ചേർന്ന മറ്റു പാർട്ടികളിലെ അഴിമതി ആരോപിതരും BJP ബന്ധമുള്ള അതിസമ്പന്നരും ED റെയ്ഡിന് പിന്നാലെ ബോണ്ട് സോപ്പ് വാങ്ങി കുളിച്ചു കയറിയവരുമൊക്കെ അഴിമതി വിരുദ്ധരാണെന്ന് BJPക്ക് മാത്രമേ അവകാശപ്പെടാനാകൂ. ഭരണം നഷ്ടപ്പെട്ടാൽ അതെല്ലാം ബാധ്യതയാകും. ഇത് BJPക്കും അറിയാം. ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള വിചിത്രമായ അഴിമതി വിരുദ്ധ യുദ്ധത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നവരെ തിരിച്ചറിയാനാകുമായിരുന്നില്ല. തമിഴ്നാട് ഗവർണറുടെ രാജാപാട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാലിൻ സർക്കാരിനും സഹിക്കേണ്ടി വരുമായിരുന്നു. സർക്കാരിനെതിരായ വാർത്തകളെ ഇല്ലാതാക്കാനുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അവകാശത്തെ രാജ്യത്തിന് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. കോടതി വിധി കൊണ്ട് മാത്രമാണ് അതൊക്കെ സാധ്യമായത്. അന്വേഷണ ഏജൻസികളെ പോലെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിനെയും ഭരണകൂട ചട്ടുകമാക്കി. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള പണം പോലും നിഷേധിക്കും വിധം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നികുതി കുടിശ്ശികയുടെ പേരിലാണ് നടപടി. അതേസമയം 6,000 കോടിയിലേറെ രൂപ അക്കൗണ്ടിൽ മാത്രം സ്വീകരിച്ച BJP ഒരിക്കൽ പോലും നികുതി അടച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. 400 സീറ്റിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ട ഒരു പാർട്ടി എന്തിനാണ് ഈ വിധമൊക്കെ പ്രതിപക്ഷത്തിനെതിരെ തിരയുന്നത്? ഒന്നുകിൽ അവർക്ക് അവകാശവാദങ്ങളേ ഉള്ളൂ, ആത്മവിശ്വാസമില്ല, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിന്ന് മറ്റെവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതിനും ജനാധിപത്യവുമായി കാര്യമായി ബന്ധമില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയവരുടെ BJP ബന്ധവും അവർക്കുണ്ടായ നേട്ടങ്ങളും അവർക്കെതിരെയുള്ള അന്വേഷണങ്ങളുടെ അകാല അന്ത്യവുമൊക്കെ വിശദീകരിക്കാൻ BJPക്ക് കഴിയുന്നില്ല. സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഗവർണർ RN രവിയെ നിലക്കി നിർത്താൻ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കഴിയില്ലായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച K. Ponmudi യുടെ സത്യപ്രതിജ്ഞ 24 മണിക്കൂറിനകം നടത്തണമെന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഗവർണർമാർക്ക് വികല്പമുണ്ടാകുന്നത്. അതുപോലെ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പ്രതിപക്ഷത്തെ എന്ന പോലെ മാധ്യമങ്ങളെയും നിയന്ത്രണത്തിലാക്കാനുള്ള വ്യഗ്രത. അതിനുവേണ്ടി പുറത്തിറക്കിയ വിജ്ഞാപനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നില്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രതിഷേധിച്ച് കാര്യമുണ്ടാകുമായിരുന്നില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയും ഇന്റർനെറ്റ് ഉള്ളടക്കങ്ങളുടെയും വസ്തുതാ പരിശോധനയ്ക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. വ്യാജമെന്ന PIB മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ അവ നീക്കിക്കൊള്ളണമെന്നായിരുന്നു വ്യവസ്ഥ. മാധ്യമങ്ങൾ എന്ത് വാർത്ത കൊടുക്കരുതെന്ന് സർക്കാരിന് തീരുമാനിക്കാവുന്ന ആപത്താണ് തൽക്കാലത്തേക്കാണെങ്കിലും സുപ്രീം കോടതി ഒഴിവാക്കിയത്. ബോംബെ ഹൈക്കോടതിയിലുള്ള കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ. പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്ന വിമർശനങ്ങളെ നേരിടാനും തിരുത്തൽ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനും അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ഭരണകൂടം ശ്രമിക്കുമ്പോൾ കോടതികൾ ജനാധിപത്യത്തിന്റെ അവസാന ആശ്രയമായി മാറും. പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഉപദേശിക്കാനേ പറ്റൂ. ഉത്തരവിടാൻ സുപ്രീം കോടതിക്ക് സാധിക്കൂ. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ബഹുമാനിക്കാതെ ജനാധിപത്യത്തെ ബഹുമാനിക്കാനാവില്ലെന്ന് സർക്കാരിനെ ഉപദേശിക്കട്ടെ. The editorial.